بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته أجمعين وبعد نمرة കഴിഞ്ഞ ക്ലാസ്സിലാണ് സൂറത്തുൽ ഹുജറാത്ത് ആരംഭിച്ചത്. അതിൽ നമ്മൾ ഹുജറാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സംസാരിച്ചത്. ഏതാനും കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകൾ, ആ ഹുജറകളെ കുറിച്ച് സൂറത്തിൽ പ്രതിപാദ്യമുണ്ട്. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത് അക്സറുഹും ലാ യഅഖിലൂൻ, അവിടെ ഹുജറാത്തിന് പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നവർ. അവിടെ ഹുജറാത്ത് എന്ന് സൂറത്തിൽ പരാമർശിച്ചത് കാരണത്താൽ സൂറത്തിന് ഹുജറാത്ത് എന്ന നാമകരണം വന്നു. ആ ഹുജറാത്ത്, അതിന്റെ ഉദ്ദേശം എന്ത് തുടങ്ങിയ വിഷയങ്ങളാണ് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ വിശദീകരിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതേപോലെ അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ, ഇവരുടെ ഖബറുകൾ, പിന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് വന്നത് ഒരു ചരിത്ര സംഭവത്തിന്റെ പുലർച്ചയാണ് എന്ന് പിന്നെ അബൂ മൂസൽ അഷരി റിവായത്ത് ചെയ്തിട്ടുണ്ട്. അബൂ മൂസൽ അഷരിയിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ആ അബൂ മൂസൽ അഷരി എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ അത് അബൂ അയ്യൂബുൽ അൻസാരി എന്നായിപ്പോയി. അബൂ മൂസൽ അഷരിയാണ് പ്രസിദ്ധ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പിന്നെ ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവത്തിന് സാക്ഷിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ജീവിത കാലഘട്ടത്തിൽ. പിന്നെ ഇമാം ബുഖാരി മുസ്ലിമൊക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസ് ബീർ അരീസ് അരീസ് കിണറുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതുഭാഗത്ത് ആ കിണറിലേക്ക് കാലിട്ട് അബൂബക്കർ അള്ളാഹുവിനെ ഇരുന്നു, പിന്നീട് വന്ന് ഉമർ റളിയല്ലാഹു തആലനു, പിന്നെ വലതുഭാഗത്ത് അബൂബക്കർ അള്ളാഹുവിനെ ഇരുന്നു, ഇടതുഭാഗത്ത് ഉമർ റളിയല്ലാഹുവിനെ ഇരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആലനു വന്നപ്പോൾ അടുത്ത് സ്ഥലം കിട്ടിയില്ല, കിണറിന്റെ മറ്റേ ഭാഗത്ത് പോയി ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു. ആ സംഭവം പിന്നെ അബൂ മുസല ഷരിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അബൂ മുസല ഷരി അദ്ദേഹം പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു തആലന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷവും ജീവിച്ച മഹാനാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മരണവും അതേപോലെ തന്നെ മരണാനന്തരം ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഇവർ ഖബറടക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ആ സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയാണ് ആര്, അബൂ മൂസൽ അഷരി, മനസ്സിലായില്ലേ. അദ്ദേഹം പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചരിത്ര സംഭവത്തിന്റെ പുലർച്ചയാണ് പിന്നെ ഇവരുടെ ഖബറടക്കപ്പെടൽ എന്നുള്ളത് വിശദീകരിച്ചതായിട്ട് ഹദീസുകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഖബറിന് അടുത്ത് തന്നെ അബൂബക്കർ ഉമർ എന്നിവരുടെ ഖബറുകൾ വന്നു, അതൊരു ചരിത്രത്തിന്റെ പുലർച്ചെയായിട്ട് സഹാബികൾ അബൂ മുസൽ അഷരി മനസ്സിലാക്കിയിട്ടുണ്ട്, അദ്ദേഹം അതിന് സാക്ഷിയായിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മളത് സൂചിപ്പിച്ചപ്പോ കഴിഞ്ഞ ആഴ്ച അബൂ അയ്യൂബുൽ അൻസാരി എന്നായി പോയി. അവിടെ പിന്നെ യഥാർത്ഥത്തിൽ അത് അബൂ മുസൽ അഷരി റളിയല്ലാഹു തആലാനുമാണ്. ഏതായാലും ആവശ്യം പിന്നെ ഹുജറാത്തുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് അതിൽ വിശദീകരിച്ചു കഴിഞ്ഞു. ഇൻഷാല്ല ഇനി പിന്നെ അതും അങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ ഇൻഷാല്ല നമുക്ക് സന്ദർഭാനുസരണം മനസ്സിലാക്കാം. നമ്മൾ ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയും അതിൽ പിന്നെ ഖബറുകൾ വന്നതൊക്കെ നമ്മളിവിടെ പറഞ്ഞു, മനസ്സിലായില്ലേ? ഇന്ന് ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റേതാണ്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റേതാണ് എന്ന് പറഞ്ഞിട്ട് ഖബറുകളുടെ ചിത്രം കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പച്ച പട്ടുകൾ വിരിച്ച് ചില ഖബറുകൾക്ക് തലയിക്കെട്ട് കെട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട് അതിന് വിളക്ക് കത്തിക്കപ്പെട്ട രീതിയിലൊക്കെയുള്ള ഖബറുകൾ കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ആ ചിത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ഖബറാണെന്ന വ്യാജനെ കൊണ്ട് നടക്കുന്ന ആ ചിത്രങ്ങൾ വ്യാജമാണ്. ആ ചിത്രങ്ങൾ വ്യാജമാണ്, അതൊരിക്കലും ശരിയല്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുകളുടെ അവസ്ഥ നമ്മൾ പറഞ്ഞു, മനസ്സിലായില്ലേ? അത് താബിഈങ്ങളുടെ നേതാക്കൾ ഇവിടെ ജീവിച്ച കാലഘട്ടങ്ങളിൽ വരെ അത് കെട്ടി ഉയർത്തപ്പെട്ടിട്ടില്ല. പിന്നെ ആരും കെട്ടി ഉയർത്തപ്പെടാൻ പറ്റിയ രീതിയിലുമല്ല ഖബറുകൾ. അത് മനസ്സിലാക്കാനാണ് എന്ത് ചെയ്തത്, നമ്മൾ ഹുജറയെക്കുറിച്ചും അതേപോലെ തന്നെ ബൈത്തിനെ കുറിച്ചും ഖുർഫയെ കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിച്ചത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇമാം ഷാഫി പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞത്, പടിഞ്ഞാറ് ഭാഗത്തിലൂടെയുള്ള വാതിലിലൂടെ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഹുജറയുടെ ഉർഫയുടെ എവിടെയാണ്, സഹ്വയുടെ വലത് ഭാഗത്ത് ചുമരിനോടടുത്താണ് എന്ന് നമ്മുടെ അസ്ഹാബുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് എന്നല്ല, പിന്നെയോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമ്പോൾ അദ്ദേഹം മുത്തലിബിയാണ്, പിന്നെ ഖുറൈശികളിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം 150 ജനിച്ച് 240 മരണപ്പെട്ട മഹാനാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ആ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമ്മുടെ അസ്ഹാബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എങ്ങനെയാണ് ഖബറിന്റെ പൊസിഷൻ, എവിടെയാണ് ഖബറുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഖബറുടെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി പറയുന്നത്. അദ്ദേഹം പോലും കണ്ടിട്ടില്ല, മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ ആളുകൾ ഈ കൊണ്ടുനടക്കുന്നതായി വ്യാജ ചിത്രങ്ങൾ, അത് പിന്നെ ആളുകൾ എന്ത് ചെയ്യേണ്ടത്, അതിലൊരിക്കലും ആളുകൾ വഞ്ചിതരാകാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ഖബറിടം അതൊരിക്കലും കെട്ടി ഉയർത്തപ്പെട്ടിട്ടില്ല, അതിന് പട്ട് വിരിച്ചിട്ടില്ല, അതിനിടയ്ക്ക് വിളക്ക് കത്തണില്ല. അതൊക്കെ എന്തിനാണ്, ഈ ഖബർ വ്യവസായവുമായി ബന്ധപ്പെട്ട് ദുനിയാവ് കൊഴിപ്പിക്കണം. കുറെ പുരോഹിതന്മാരുണ്ട്, ആ പുരോഹിതന്മാർക്ക് തങ്ങളുടെ ദുർവൃത്തികൾക്ക് ന്യായം വേണം. അതിനവർ കൊണ്ടു നടക്കുന്ന ചില പിന്നെ ഏർപ്പാടുകൾ മാത്രമാണ് അത്, മനസ്സിലായില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ വീട്ടിനകത്താക്കി? ഒരു കാര്യം നമ്മൾ പറഞ്ഞു, നബിമാരെവിടെ മരിച്ചു അവിടെയാണ് അവരെന്ത് ചെയ്യേണ്ടത്, മറമാടപ്പെടേണ്ടത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ, വഫാത്താകുന്നതിന്റെ നിമിഷങ്ങൾക്ക് മുമ്പ്, അതേപോലെ തന്നെ അതിന്റെ മുമ്പുള്ള നാളുകളിലൊക്കെ റസൂലുള്ള പറയും, പിന്നെ ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്, ജൂത ക്രൈസ്തവരെ അള്ളാഹു ശപിക്കട്ടെ, ജൂത ക്രൈസ്തവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം, കാരണം അവരുടെ നബിമാരുടെ മഖ്ബറകൾ അവർ മസ്ജിദുകളാക്കി, ആരാധനാല സ്ഥലങ്ങളാക്കി മാറ്റി എന്ന് റസൂലുള്ള പറയാൻ. അതേപോലെ തന്നെ മരണം വരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് റസൂലുള്ള ബോധക്ഷയം സംഭവിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോ ബോധക്ഷയം വരുമ്പോൾ ഒരു മുണ്ട് ഇങ്ങനെ റസൂലുള്ളാഹി മുഖത്തേക്ക് മാറ്റിയിടും, ബോധം തെളിയുമ്പോൾ റസൂലുള്ളാഹി മുണ്ട് നീക്കും. എന്നിട്ട് റസൂലുള്ള പറയുന്ന ഇതാണ്, ഇഷ്ടദ ഖലബുല്ലാഹ അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂർ അംബിയാഇഹി മസാജിദ്, നബിമാരുടെ മഖ്ബറകളെ മസ്ജിദുകളാക്കി മാറ്റുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപം ദേഷ്യം കഠിനമായിരിക്കുന്നു. ഇതാണ് ബോധം വരുമ്പോഴൊക്കെ റസൂലുള്ള പറഞ്ഞിരുന്നത്. ഇത് ആവർത്തിച്ച് റസൂലുള്ള പറയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ ഇന്ന മൻ കാന ഖബ്ലകും കാനു യത്തഖിദൂന ഖുബൂർ അംബിയാഇഹി വസാലിഹൈഹി മസാജിദ് അലാ ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ് ഫഇന്നി അൻഹാകും അൻ ദാലിക്, മരിക്കുന്നതിന് 5 മുമ്പുള്ള റസൂലുള്ളാഹി തന്റെ പ്രസംഗമാണ്. അതിൽ പറയാണ്, പിന്നെ നിങ്ങളുടെ മുമ്പുള്ളവർ അവരിലെ നബിമാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖബറുകൾ ആരാധനാലയങ്ങളാക്കിയിരിക്കുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, അതിനെ തൊട്ട് ഞാൻ നിങ്ങളെ വിരോധിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഇത് തിരുനബി ഇങ്ങനെ വഫാത്തിനോട് അടുത്ത സമയത്ത് ഇങ്ങനെ ആവർത്തിച്ചു ആവർത്തിച്ചു? ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ്, ഖശ്യാ യുത്തഖദ ഖബ്റുഹു മസ്ജിദ, റസൂലുള്ളാഹിന്റെ ഖബർ മസ്ജിദാക്കുമോ എന്ന് തിരുനബി ഭയപ്പെട്ടു, അല്ലെങ്കിൽ ഖുശിയ എന്നും അതിന് ഒരു ഭയപ്പെട്ടു. അങ്ങനെ ഒരു ഭയപ്പാടുണ്ടായി, റസൂലുള്ളാഹിന്റെ ഖബറിടം മസ്ജിദാക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയപ്പാടുണ്ടായി. എന്നിട്ട് ഉമ്മുൽ മുഅ്മിൻ പറയുകയാണ്, ഫലൗല ദാലിക് ലഉബ്രിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ വീടിന് പുറത്താക്കപ്പെടുമായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ഈ പേടി, റസൂലുള്ളാഹിന്റെ ഖബറിടം മസ്ജിദാക്കുമോ എന്നുള്ള ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ ഖബർ എവിടെ ഉണ്ടാകുക? ഖബർ വീടിന് പുറത്താക്കുമായിരുന്നു. അപ്പൊ വീടിനുള്ളിലാക്കിയതിന്റെ ഹിക്മത്ത് എന്താണ്? അതൊരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരിടം ആക്കപ്പെടരുത് എന്നുള്ളതിനാലാണ് എന്ന് ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറക്കുള്ളിൽ, മനസ്സിലായില്ലേ, ഖബർ വന്നത് ആക്കിയത്. മാത്രമല്ല ആ ഹുജറയെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ പഞ്ചഭുജാകൃതിയിൽ മറ്റൊരു ഹുജറ കെട്ടിയിട്ട്, മറ കെട്ടിയിട്ട്, ഉയർന്ന മതിൽ കെട്ടിയിട്ട് വീണ്ടും അതിന്റെ ഉള്ളിലാക്കി, മനസ്സിലായി. ഹുജറയെ, ആയിഷ ഉമ്മയുടെ ഹുജറയെ എന്ത് ചെയ്ത്? ആ ഉർഫയെ, സഹവയെ അടച്ച്, അതിന്റെ വാതിലൊക്കെ അടച്ച്, പിന്നെ വീണ്ടും അതിൽ വന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ പിന്നെ ഒരു, പിന്നെ സൂറുൽ ഹദീദി, ഒരു ഇരുമ്പിന്റെ മറ വേറെ വന്നു. ഇങ്ങനെയൊക്കെ അങ്ങനെ ചെയ്ത് ഈ മതിലുകൾക്കുള്ളിൽ ഖബറുകൾ മൂന്നും ഭദ്രമാക്കി. ആർക്കും അവിടെ ഫോട്ടോ എടുക്കാനോ ആർക്കും ചെന്നിട്ട് ഞാൻ ഖബർ കണ്ടു എന്ന് അഭിമാനിക്കുന്ന പറ്റിയ രീതിയിൽ അവിടെ എന്തില്ല, ഖബറിടം കാണുന്ന രീതിയിലല്ല അത്, മതിലുകൾക്കുള്ളിൽ സുരക്ഷിതമായിട്ടാണ്. ഒരാൾക്കും അവിടുന്ന് ഒരു പുടി മണ്ണ് വാരിക്കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഒരു സുജൂതി ചെയ്യാനോ അല്ലെങ്കിൽ ആ ഖബറിടം ഒന്ന് തൊട്ട് വറക്കത്തെടുക്കാനോ കഴിയാത്ത വിധം ഖബറുകൾ ഭദ്രമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ച ഒരു ദുആ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസ്റ യുഅബദ്, എന്റെ ഖബറിടം ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖബൂലാക്കിയത് ഇങ്ങനെയാണ്, മനസ്സിലായി? ഈ രീതിയിൽ അതിനെ ഭദ്രമാക്കിക്കൊണ്ടാണ്. ഏതായാലും ആ ഒരു ഭാഗം പിന്നെ കൂടി ഇതിലൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ ഭാഗങ്ങളെ കേൾപ്പിച്ചത്. ഇൻഷാല്ല നമ്മൾ ഇന്ന് സൂറത്തുൽ ഹുജറാത്ത് തുടങ്ങാണ്. ഹുജറാത്ത് എന്തെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി സൂറത്തിന്റെ തുടക്കം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി واتقوا الله ان الله سميع عليم يا ايها الذين امنوا لا ترفعوا اصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون ان الذين يغضون اصواتهم عند رسول الله اولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة واجر عظيم. ഇവിടെ സൂറത്തുൽ ഹുജറാത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്താ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം? ബിസ്മില്ലാ എന്നാ അല്ലാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ അല്ലെങ്കിൽ നാമത്തിന്റെ ബർക്കത്തിനാൽ. എന്താ ബർക്കത്തിനാൽ എന്ത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്താണ് അപ്പൊ നമ്മൾ നിർവഹിക്കാൻ പോണത്? നമ്മൾ പാരായണം തുടങ്ങുകയാണ് അല്ലെ. അപ്പൊ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ഞാൻ പാരായണം തുടങ്ങുന്നു. അല്ല, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ബിസ്മില്ലാഹിലുണ്ടെങ്കിലോ? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ ബർക്കത്തിനാൽ ഞാൻ ഭക്ഷണം കഴിക്കുന്നു. വെള്ളം കുടിക്കുന്നതിന് മുമ്പാണ് ബിസ്മില്ലാഹിലുണ്ടെങ്കിലോ? അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിന്റെ ബർക്കത്തിനാൽ ഞാൻ പിന്നെ വെള്ളം കുടിക്കുന്നു. അതാണ് ഇവിടെ നമ്മൾ ഓതുകയാണ്. അപ്പൊ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്തിനാൽ. അള്ളാഹു ആരാണ്? അർ റഹ്മാൻ അർ റഹീം. അള്ളാഹു കരുണ നിറഞ്ഞവനും കരുണ നൽകുന്നവനും കാരുണ്യമായി പേകുന്നവനുമാണ്, മനസ്സിലല്ലേ? അപ്പൊ കരുണമയനായ, കരുണ നിറഞ്ഞവനായ, കരുണയേകുന്നവനായ അള്ളാഹുവിന്റെ നാമത്തിന്റെ സഹായത്താൽ, അതാണ് അതിന്റെ ഉദ്ദേശം. യാ അയ്യുഹല്ലദീന ആമനു, സൂറത്തു ഹുജുറാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല യാ അയ്യുഹല്ലദീന ആമനു എന്ന് അഞ്ച് തവണ വിളിച്ചിട്ടുണ്ട്. അഞ്ച് തവണ വിളിച്ചിട്ട് മുഅ്മിനീകൾക്കുള്ള, വിശ്വാസികൾക്കുള്ളതായ അദബുകളെ പറയണം, അദബുകളെ നൽകണം. അതിൽ ഒന്നാമത്തെ അദബ് അതാണ് യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. രണ്ടാമത്തെ അദബ് യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി ولا تجهروا له بالقول كجهر بعضكم لبعض ان تحبط اعمالكم وانتم لا تشعرون. വിശ്വാസികളെ വിളിച്ചിട്ടാണ് എന്തെയ്യുന്നത്? ഈ രണ്ട് അദബുകളും നൽകുന്നത്. എന്താ യാ അയ്യുഹല്ലദീന ആമനു? വിശ്വസിച്ചവരെ, വിശ്വസിച്ചവരെ പറയാം, ഞാനേക്ക് വരാം. ലാ തുഖദ്ദിമു, എന്താ ലാ തുഖദ്ദിമു? ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ മുൻകടക്കരുത് എന്നാണ്. നിങ്ങൾ മുൻകടക്കരുത്. ഖദ്ദമ എന്നുള്ളത് അവിടെ മുന്തിപ്പിക്കരുത് എന്നല്ല, മുത്താദ്യായ മാനയിലല്ല, പിന്നെയോ ലാസിമായ മാനയിലാണ്. മുന്തരുത്, മുൻകടക്കരുത്. അവിടെ ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാല് ലാ തതഖദ്ദമു എന്നുള്ളതാണ്. ലാ തതഖദ്ദമു, നിങ്ങൾ മുൻകടക്കരുത്, നിങ്ങൾ മുന്തരുത്. ഇവിടെ ഖദ്ദമ എന്നുള്ളത് ലാസിമാണ്, മുത്തഅദ്ദിയല്ല, അകർമ്മക ക്രിയയാണ്, സകർമ്മക ക്രിയയല്ല. സാധാരണ ഖദ്ദമ എന്ന് പറഞ്ഞാൽ സമർപ്പിച്ചു, മുന്തിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിന് വരും, സകർമ്മക ക്രിയയായിട്ട് വരും. ഇവിടെ അത് അകർമ്മക ക്രിയയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു എന്ന് പറഞ്ഞാൽ ലാ തതഖദ്ദമു, നിങ്ങൾ മുൻകടക്കരുത്, മുന്തരുത്. എവിടേക്ക് മുന്തരുത്, മുൻകടക്കരുത്? ബൈനയതയില്ല, ബൈനയതയില്ല എന്നാണ് അള്ളാഹുവിന്റെ മുമ്പിൽ, അമാമല്ലാ എന്നർത്ഥം. ബൈന യദയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ. അമാമല്ലാ വറസൂലിഹി, വറസൂലിഹി അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെയും വാവു ആസിഫിന്റെ ഉമ്മ എന്ന അർത്ഥത്തിൽ. അപ്പൊ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും മുമ്പിൽ ലാ തുഖദ്ദിമു, നിങ്ങൾ മുന്തരുത്, മുൻകടക്കരുത്. ബൈന യദൈ എന്ന മുമ്പിൽ അമാം എന്ന അർത്ഥം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പും വിശദീകരിച്ചിട്ടുണ്ട്. യദ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? കൈയാണ്. ആ യദൈനി പറഞ്ഞാലോ, അല്ലെങ്കിൽ യദാനി പറഞ്ഞാലോ, ഇരു കൈകൾ എന്നാണ്. ഇരു കൈകൾക്ക് ഇടയിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇരു കൈകൾക്കിടയിൽ, അതാണ് മുന്ന്, മനസ്സിലല്ലേ? അതാണ് ബൈന യദൈ. യദൈ എന്നുള്ളതിന് അള്ളാഹി എന്നുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോ ഇതിലെ നൂന് കളഞ്ഞു പോയത് യദൈനി എന്നാണ്, മനസ്സിലേ? ബൈന യദൈ ഇല്ല എന്നാണ് അവിടെ ഉദ്ദേശം, അള്ളാഹുവിന്റെ മുമ്പിൽ. വറസൂലി, അള്ളാഹുവിന്റെ റസൂലിന്റെയും മുമ്പിൽ. വത്തഖുല്ല, വിശ്വാസികളെ വിളിച്ച് അള്ളാഹു പറയാണ്, വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകണം. വാവു ആത്തിഫിന്റെ തന്നെ. അപ്പൊ വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാകുകയും വേണം. ഇന്നല്ലാ, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല സമീഉൻ അലീമുൻ. സമീഉൻ എന്ന സൂക്ഷ്മമായി കേൾക്കുന്നവൻ, അലീമു എന്ന സൂക്ഷ്മമായി അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങളും കുറെ ചരിത്രങ്ങളും ഉണ്ട്. ഞാൻ അതുകൊണ്ട് ആയത്ത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ അതിന്റെ ആ ചരിത്രങ്ങളും വിഷയങ്ങളും അതിൽ ഞാൻ പറയാം. പിന്നെ അടുത്ത രണ്ടാമത്തെ ഖിതാബ് അഭിസംബോധന, യാ അയ്യുഹല്ലദീന ആമനു, എന്താ യാ അയ്യുഹല്ലദീന ആമനു? വിശ്വാസികളെ, വിശ്വാസികൾ. ഇതൊക്കെ ഈ അയ്യുഹല്ലദീന ആമനൊക്കെ നമ്മൾ കുറെ മുമ്പൻ ഇതൊക്കെ വിശദീകരിച്ച് വെച്ച ഭാഗങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. സൂറത്തുൽ ഹുജറാത്തിൽ അഞ്ച് പ്രാവശ്യമാണ് ഇങ്ങനെ യാ അയ്യുഹല്ലദീന ആമനു എന്നുള്ള ഖിതാബ്. അത് രണ്ടാമത്തേതാണിത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ. ലാ തർഫഉ, നിങ്ങൾ ഉയർത്തരുത്. ലാ തർഫഉ, നിങ്ങൾ ഉയർത്തരുത്. അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങളെ, നിങ്ങളുടെ ശബ്ദങ്ങൾ, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ ഉയർത്തരുത്. ഫൗക സൗതി നബി, എന്താ ഫൗക സൗതി നബി? ആ അന്നബി എന്ന് പറഞ്ഞാരാ? ആ അത് അലിഫ്ലാമ് അഹദിന്റേതാണ്, എല്ലാ നബിമാരും അല്ല. പിന്നെയോ അന്നബി എന്ന് പറഞ്ഞാൽ ഈ നബിയാണ്. ഏതാണ് നബി? ആ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അപ്പൊ ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദങ്ങൾ നിങ്ങൾ ഉയർത്തരുത്. ഫൗക സൗതി നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന് മീതെ, മുകളിൽ, അതിനേക്കാൾ നടത്തും, റസൂലിന്റെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ശബ്ദം ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, വലാ തജ്ഹറു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ഉച്ചത്തിലാക്കുകയും ചെയ്യരുത്. വാവു ആത്തിഫിന്റെ അത് ലാനാഹിയ. വലാ തജ്ഹറു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ ഉച്ചത്തിലാക്കരുത്. വലാ തജ്ഹറു എന്നാൽ ഉച്ചത്തിലാക്കുകയും ചെയ്യരുത്. ബിൽ ഖൗൽ, ഖൗൽ എന്നാണ് എന്താ? സംസാരം, വിളി. കജഹരി ബാദി കുംലി ബാദ്, കജഹർ ഉച്ചത്തിലാക്കുന്നത് പോലെ, ബാദിക്കും നിങ്ങളിൽ ചിലർ ചിലരോട്, ചിലരുടെ ഉച്ചത്തിലാക്കലുണ്ടല്ലോ, ചിലരോടുള്ള, നിങ്ങളിൽ ചിലർ ചിലരോട് ഉച്ചത്തിലാക്കുന്നത് പോലുള്ള വിളികൾ, അത് വലാത്ത ജഹറുലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ഉച്ചത്തിലാക്കിയിട്ട് സംസാരിക്കരുത്, വിളിക്കരുത്. അങ്ങനെ വിളിച്ചാൽ, ഉച്ചത്തിലാക്കിയാൽ അൻതഹബത അമാലുകും അല്ലെ. എന്തിനാണ് ഉച്ചത്തിലാക്കരുത്, ശബ്ദം ഉയർത്തരുത് എന്ന് പറഞ്ഞത്? അൻതഹബത അമാലുകും, അൻതഹബത അമാലുകും എന്ന് പറഞ്ഞെങ്കിൽ ലിഅല്ലാ തഹബത അമാലുകും എന്നാണ്. നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി എന്നാണ് ഇവിടെ. അൻ തഹബത അമാലുകും എന്നാൽ ഇവിടെ അൻ ലാ തഹബത അമാലുകും, നിങ്ങൾ അമാലുകും എന്നാണ് നിങ്ങളുടെ കർമ്മങ്ങൾ. തഹബത എന്നാണ് എന്താ? നിഷ്ഫലമാകുക, നിഷ്ഫലമാകുക, പൊളിഞ്ഞു പോവുക, ബാത്തിലാവുക. അപ്പൊ അൻ തഹബത അമാലുകും, നിങ്ങളുടെ പ്രവൃത്തികൾ കർമ്മങ്ങൾ അത് നിഷ്ഫലമാകാതിരിക്കുവാൻ, നിഷ്ഫലമാകാതിരിക്കുവാൻ. വഅൻതും ലാ തഷ്ഊറൂൻ, വഅൻതും ലാ തഷ്ഊറൂൻ, വാവുൽ ഹാൽ, അൻതും നിങ്ങൾ, ലാ തഷ്ഊറൂൻ നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല. ലാ തഷ്ഊറൂൻ എന്നാൽ നിങ്ങൾ അറിയുന്നില്ല, അൻതും ലാ തഷ്ഊറൂൻ എന്നാലും അതന്നെ, നിങ്ങൾ അറിയുന്നില്ല. വാവുൽ ഹാൽ വരുമ്പോ വഅൻതും ലാ തഷ്ഊറൂൻ, നിങ്ങൾ അറിയാത്ത നിലക്ക്, നിങ്ങൾ അറിയാത്ത അവസ്ഥയിൽ, നിങ്ങൾ അറിയാത്ത നിലക്ക് നിങ്ങളുടെ അമലുകൾ പൊളിഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ നിങ്ങളിൽ ചിലരെ ഒച്ചത്തിൽ വിളിക്കുന്നത് പോലെ അങ്ങനെ വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തിന് മീതിയായി നിങ്ങളുടെ ശബ്ദം ഉയരുകയും ചെയ്യരുത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് മുഅ്മിനീങ്ങളോട് നൽകുന്നതായ രണ്ടാമത്തെ ഉപദേശം, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ അദബ്. ഈ രണ്ട് ആയത്തുകളിലും കുറെ വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ഇതിന്റെ അവതരണ പശ്ചാത്തലം. ഇമാം ബുഖാരി സഹീഹിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ബനു തമീം ഗോത്രം, ഈ സൂറത്തുൽ ഹുജറാത്ത് മദനീയത്താണ്, സൂറത്തുൽ ഹുജറാത്ത് ഏതാണ്? മദനീയത്താണ്. എന്താ മദനീയത്ത് എന്നാല്? മദീനയിൽ അവതീർണമായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തിൽ അവതീർണമായ, അല്ലെങ്കിൽ ഹിജറയ്ക്ക് ശേഷം അവതീർണമായ, മദീനയും മദീനയുടെ പരിസരങ്ങളും അവിടങ്ങളിലൊക്കെ അവതീർണമായ സൂറത്തുകൾക്കാണ് എന്ത് പറയാ? മദനീയത്ത് എന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന കാലഘട്ടത്തിലാണ് ഇത് അവതീർണമായിട്ടുള്ളത്. മാത്രമല്ല, ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ അടുത്ത വർഷങ്ങളുണ്ടല്ലോ, അതിൽ ആ സന്ദർഭങ്ങളിലാണ് അവതീർണമായത്. കാരണം ചരിത്രത്തിൽ ആമുൽ വുഫൂദ് എന്നിട്ടൊരു വർഷമുണ്ട്. ആമുൽ വുഫൂദ്, ആമുൽ വുഫൂദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിവേദക സംഘങ്ങളുടെ വരവാണ്, നിവേദക സംഘങ്ങളുടെ വരവാണ്. നിവേദക സംഘങ്ങൾ അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കൂട്ടം കൂട്ടമായിട്ട് എന്ത് ചെയ്ത് വന്നു. അറേബ്യൻ ഗോത്രങ്ങൾ ജസീറയുടെ, അറേബ്യൻ ഉപദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായിട്ട് അവർക്ക് വന്ന് മദീനയിലേക്ക് പ്രവഹിച്ചു, മദീനയിലേക്ക് വന്നു. അതാണ് ആമുൽ വുഫൂദ്. അങ്ങനെ വന്നവരുടെ കൂട്ടത്തിൽ ബനു തമീം ഗോത്രം ഉണ്ടായിരുന്നു. ആരുണ്ടായിരുന്നു? ബനു തമീം. ബനു തമീം ഗോത്രം മുഴുവല്ല, റിവായത്തുകളിൽ കാണാം എട്ട് പേർ, അവരിൽ പ്രമുഖരായ എട്ട് പേര് വന്നു. ആരെ ഈ ബനു തമീം? തമീമികളെ കെട്ടണ, എങ്ങനെ തമീമികളെ പരിചയം? ഇവിടെ സൈഹാത്തി തമീമി കമ്പനിയാ, സൂപ്പർ മാർക്കറ്റ് തമീമി സൂപ്പർ മാർക്കറ്റ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു തൈമാണ്, തൈമുവേ തമീമിറെ. ബനു തൈമും ഉണ്ട്, ബനു തമീമും ഉണ്ട്. ബനു തമീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പിന്നെ ശരിക്ക് പിന്നെ നല്ല പിന്നെ ആഴത്തിൽ വേരുള്ള അറേബ്യൻ ഗോത്രമാണ് അവര്, ബനു തമീം. മനസ്സിലല്ലേ? ബനു തമീം ഗോത്രം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അവര്, ബനു തമീം ഗോത്രം. തമീം എന്ന വ്യക്തിയിലേക്കാണ് ബനു തമീം ചേർക്കുന്നത്. തമീം ഇബ്നു മുർ, ഇബ്നു ഉദ്, ഇബിൻ താബിഖ, അതിന്റെ പേര് അംറ എന്നാണ്, ഇബ്നു ഇലിയാസ്, ഇബ്നു മുബാർ, ഇബ്നു
നിസാർ ഇബ്നു മഅദ് ഇബ്നു അദ്നാൻ. ഇത് കേട്ടുകണോ നമുക്കല്ല, അദ്നാനെ കേട്ടുകണ് അല്ലേ, മുഅദിനെ കേട്ടുകണ്, നിസാറിനെ കേട്ടുകണ്, മുദറിന് കേട്ടു, നിസാർ ഇവിടെ കേട്ടു, നിസാറല്ല അത് മുദർ കേട്ടിന്, ഇല്യാസും കേട്ടിക്കണ് അല്ലേ. ഇതുവരെ നമ്മൾ കേട്ടാണ്. എങ്ങനെ ഇത് കേൾക്കണേ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാരെ എണ്ണുമ്പോ അബൂഹു അബ്ദുള്ള അബ്ദുമനാഫ് ഹാഷിം, അബൂഹു അബ്ദുള്ള അബ്ദുൽ മുത്തലിബ് ഹാഷിം അബ്ദുമനാഫ് ഖുസൈയ് കിലാബ് മുറത്ത് കാബ് ലുഐ ഗാലിബ് ഫിഹർ മാലിക് നദർ കിനാനത്ത് ഖുസൈമത്ത് മുദിരിക്കത്ത് ഇല്യാസ്. റസൂലിന്റെ ഉപ്പാപ്പന്മാരെ പേര് പറയുമ്പോ മുദിരിക്കത്തിന്റെ വാപ്പയാണ് അരി ഇല്യാസ്, ഇല്യാസിന്റെ വാപ്പ മുദർ, മുദറിന്റെ വാപ്പ നിസാർ, നിസാറിന്റെ വാപ്പ മുഅദ് ഇബ്നു അദ്നാൻ. ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പന്മാർ ഇസ്മായിലിലേക്ക്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പന്മാരെ എണ്ണുമ്പോ അദ്നാൻ ഇവരെ എന്തുണ്ട്, പിതാക്കന്മാരുടെ പേരുകൾ കൃത്യമാണ് ചരിത്രത്തിൽ. അദ്നാനിന് ശേഷം ഇസ്മായിലിലേക്കുള്ള പേരുകൾ എണ്ണുമ്പോഴാണ് എന്ത് അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ അദ്നാൻ വരെ എന്താണ്, കൃത്യമാണ്. അപ്പൊ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആര്, അദ്നാൻ. അദ്നാന്റെ മകൻ മുഅദ്ദിന്റെ മകൻ, നിസാറിന്റെ മകൻ, മുദറിന്റെ മകൻ, ഇല്യാസിന്റെ മകൻ താബിഹ. താബിഹക്ക് അംർ എന്ന് പേരുണ്ട്, അതിന്റെ വിളിപ്പേരാണ് താബിഹ. പിന്നെ അയാളുടെ മകനാണ് ഉദ്ദ്, ഉദ്ദിന്റെ മകൻ മുറു, മുറിന്റെ മകൻ തമീം. ഈ തമീമിലേക്ക് ചേർത്താണ് ആര്, ബനു തമീം ഗോത്രം, ബനു തമീം ഗോത്രം. അപ്പൊ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആര്, തമീം ഗോത്രം, ബനു തമീം ഗോത്രം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബനു ഹാഷിം അല്ലെങ്കിൽ ബനു അബ്ദു മനാഫ്, ബനു ഫിഹ്, ബനു അദി ഇവരൊക്കെ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന പോലെ ബനു തമീംമാരിൽപ്പെട്ടതാണ് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ബനു തമീം ഗോത്രത്തെ മൂന്ന് കാരണങ്ങളാൽ ഭയങ്കര ഇഷ്ടമാണ്, മൂന്ന് കാരണങ്ങളാൽ എനിക്ക് ബനു തമീം ഗോത്രത്തെ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് അബൂ ഹുറൈറ പറയാണ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ബനു തമീമിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞു, ഉം അഷദ്ദു ഉമ്മത്തി അല ദജ്ജാൽ. ബനു തമീം ദജ്ജാല് വന്നാൽ ദജ്ജാലിനോടുള്ള നിലപാടിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞു. ആരെ കുറിച്ച്? ബനു തമീമിനെ കുറിച്ച്. അപ്പൊ ദജ്ജാൽ അന്ത്യനാളിന്റെ അടയാളം വന്നോണം വന്നാൽ ദജ്ജാലിനെതിരിൽ നിലകൊള്ളുന്നവരിൽ ഏറ്റവും ശക്തന്മാരാരായിരിക്കും? ബനു തമീമായിരിക്കും. രണ്ടാമത്തേത്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ ഇവർ വന്നു, അല്ല സദഖകൾ വന്നു, ബനു തമീം ഗോത്രത്തിന്റെ സദഖകൾ വന്നു. അപ്പൊ സദഖ വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി സദഖാതു ഖൗമിന, ഇത് ഞങ്ങളുടെ ഖൗമിന്റെ സദഖയാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബനു തമീമിന്റെ സദഖ വന്നപ്പോ റസൂലുള്ളാഹി അത് ഞങ്ങളുടെ ഖൗമാണ് എന്ന് പറഞ്ഞിട്ട് തങ്ങളിലേക്ക് ചേർക്കുകയും എന്നിട്ട് അതിൽ റസൂലുള്ളാഹി ഊറ്റം പറയുകയും ചെയ്തു. മനസ്സിലായില്ലേ? അത് രണ്ടാമത്തേത്. മൂന്നാമത്തെ സംഭവം, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ഒരു മൗല ഉണ്ടായിരുന്നു, മൗല ഒരു അടിമ. ആ അടിമ ബനു തമീം ഗോത്രത്തിൽപ്പെട്ട അടിമയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയിഷയോട് പറഞ്ഞു, ആയിഷ അഅതിഖി, ഈ അടിമനെ മോചിപ്പിക്ക്, ഫഇന്നഹു മിമുൽദി ഇസ്മായിൽ, കാരണം ഈ അടിമ ഇസ്മായിലിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതെന്തിനാണ് അറിയിക്കുന്നത്? ഈ ബനു തമീമിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. അബൂ ഹുറൈറ ഈ സംഭവങ്ങൾ മൂന്നും അനുസ്മരിച്ച് പറയുകയാണ്. അതിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്നു ആരോട്? ബനു തമീം ഗോത്രത്തോട്, തമീമികളോട് എന്നർത്ഥം. ഞാൻ ഇതിവിടെ എഴുതിയത്, ഇവിടെ ബനു തമീം ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിലാണ്. ആ സന്താന പരമ്പരയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് അവർ വഴി പിരിയുന്നത് എവിടെ വെച്ചാണ്? ഇല്യാസ് എന്ന പ്രപിതാവിൽ നിന്നാണ് വഴി പിരിയുന്നത്. ഇല്യാസിൽ നിന്ന് മുദിരിക്കയിലൂടെ നസ്രാ സ്വലമ തങ്ങളുടെ പിതാക്കന്മാരിലേക്ക് പോകും. ഇല്യാസിൽ നിന്ന് താബിഹയിലൂടെ ഇവര് ഈ ബനു തമീമിന്റെ അവിടേക്ക് വഴിപിരിയും. തൈഫ് ഈ ബനു തമീം അവരെട്ട് പേര് വന്നു നബ്സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഇതിൽ ഒരു വിഷയം, ഇപ്പൊ തമീമികൾ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് എന്ത് പറയാറുണ്ട്? അദ്ദേഹം തമീമിയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ഷേപിക്കാറുണ്ട്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം തമീമിയാണ്. മനസ്സിലല്ലേ? ബനു തമീം ഗോത്രത്തിന്റെ ഒരു ഉപഗോത്രമായ, ബനു ഹംബല ഗോത്രത്തിന്റെ ഉപഗോത്രമായ പിന്നെ വഹബ എന്ന് പറയുന്ന ഗോത്രത്തിലേക്കാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചേർക്കപ്പെടുന്നത്. അതേപോലെ തന്നെ അതിന്റെ പിന്നെ ഒരു ഉപഗോത്രമായ അൽ മഷ്റഫി, ബനു മഷ്റഫ്, മഷ്റഫി എന്ന് പറയുന്ന ഗോത്രം രണ്ട് നിലക്ക് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയിലേക്ക് ബനു തമീം ആയിട്ടുണ്ട്. അവര് പിന്നെ പിന്നെ ഗോത്രപരമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹം തമീമിയാണ്, ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയിലേക്ക് തമീമിയാണ്. എല്ലാ ഗോത്രത്തിലും സജ്ജനങ്ങളും ഉണ്ടാവും, ദുർജനങ്ങളും ഉണ്ടാവും. മനസ്സിലായല്ലേ? എല്ലാ ഗോത്രത്തിലും ആരുണ്ടാവും? സജ്ജനങ്ങളുണ്ടാകും, ദുർജനങ്ങളുണ്ടാകും. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ബത്ത ബിഹി അമലുഹു ലം യുസ്രി ബിഹി നസബുഹു. ഒരാളുടെ കർമ്മം അയാളെ ബാക്കിലാക്കിയിട്ടുണ്ട് എങ്കിൽ അയാളുടെ ഗോത്രം അയാളെ എന്ത് ചെയ്യൂല, കുടുംബം അയാളെ മുന്നിലെത്തിക്കൂല. കർമ്മം കൊണ്ടാണ് എന്ത് ഒരാൾക്ക് പിന്നെ രക്ഷ. ഇന്ന അക്രമക്കും എന്തല്ലാഹി അത്തുക്കാക്കും, അള്ളാഹുവിൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആരാണ്? നിങ്ങളിൽ തഖ്‌വയുള്ളവനാണ്, അല്ലാതെ ഗോത്രം നോക്കിയിട്ടല്ല. ഇപ്പൊ ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട ആളാണ് ആര്? അബൂലഹബ്. അബൂലഹബ് എവിടെയാണ്? നരകത്തിലാണ്. മനസ്സിലായില്ലേ? അതേസമയം ഗോത്രപരിമി ഒന്നുമില്ലാത്ത ബിലാൽ സ്വർഗത്തിലാണ്, സൽമാൻ ഫാരിസി സ്വർഗത്തിലാണ്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരുണ്ട്. അപ്പൊ ഇവിടെ പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം ആ ഗോത്രത്തിൽ മെച്ചപ്പെട്ട അതിൽ മോശമായ ആളുകൾ ഉണ്ടാകും. ചില ആളുകൾ മോശമാണെന്ന് വെച്ചിട്ട് എല്ലാവരും മോശമാണ് എന്ന് വിധിക്കുന്നതാണ് പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ദുൽഖുവൈസിറ അത്തമീമി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ദുൽഖുവൈസിറ അത്തമീമി, ഈ ദുൽഖുവൈസിറ അത്തമീമി എന്ന് പറയുന്ന മനുഷ്യർ റസൂലുള്ളാഹിനോട് ഒരിക്കൽ യുദ്ധസ്വത്ത് ഓരിയാക്കുമ്പോ പറഞ്ഞു, എഴുതിലിയ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കുക എന്ന് പറഞ്ഞു. യുദ്ധസ്വത്ത് ഓരിയാക്കുമ്പോ, ഹനൈൻ യുദ്ധത്തിന് ശേഷം യുദ്ധസ്വത്ത് ഓരി വെക്കുമ്പോ, റസൂലുള്ളത് ഓരി വെക്കുമ്പോ പുതു മുസ്ലിമീങ്ങളെ കൂടുതൽ പരിഗണിച്ച് വിരിച്ച്. അപ്പൊ ഈ ദുൽഖുവൈസിറ പറഞ്ഞ് പിന്നെ എഴുതിലിയ മുഹമ്മദ്, മുഹമ്മദ് നീതി പാലിക്കുക എന്ന് പറഞ്ഞ് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഷോക്കായി. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നീതിമാന്മാരിൽ നീതിമാനാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ നീതി പാലിച്ചില്ല എങ്കിൽ ആര് നീതി പാലിക്കും? എന്റെ എന്നിലുള്ള വിശ്വാസ്യതയിൽ ആകാശത്തിലുള്ളവർ നിർഭയരാണ്. അതുകൊണ്ടാണ് നബുവത്ത് റസൂലുള്ളാഹിനെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹിനെ നബിയാക്കിയിട്ട് നിയോഗിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആല. ഭൂമിയിലുള്ള നിനക്ക് എന്റെ വിഷയത്തിൽ നിർഭയത്തല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇദ്ദേഹത്തെ ശകാരിച്ച്. മാത്രമല്ല ഇദ്ദേഹത്തെ വാളെടുത്ത് വെട്ടാൻ വേണ്ടിയിട്ട് ഉമർ തീരുമാനിച്ച്. കാരണം അങ്ങനെ റസൂലുള്ളാഹിനോട് സംസാരിച്ചത് കാരണത്തിൽ റസൂലുള്ളാഹിനെ സമ്മതിച്ചില്ല. ഏതായാലും ചരിത്രം അതങ്ങനെ പോണ്ട്. അപ്പൊ ഈ പിന്നെ ദുൽഖുവൈസർ അദ്ദേഹം തമീമിയാണ്. മനസ്സിലല്ലേ? ഈ ദുൽഖുവൈസറിന്റെ പിന്നെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ആര്? ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുള്ളതാണ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അതിനുശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം, 10-12 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച ആളാണ് ഇദ്ദേഹത്തിന് ശേഷം. എന്നിട്ട് ഈ ദുൽഖുവൈസിറയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറഞ്ഞാണ് ഇതിന് നമ്മുടെ നാട്ടിലെ ഈ പുരോഹിതന്മാരിൽ പലരും എന്ത് ചെയ്യുന്നത്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ പിന്നെ ആക്ഷേപിക്കണത്. മനസ്സിലായ? യഥാർത്ഥത്തിൽ അത് തികഞ്ഞ അനീതിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ദീനും ഭക്തിയും പിന്നെ ദീനി സേവനങ്ങളും അത് വളരെ പ്രസിദ്ധമാണ്. ഇദ്ദേഹം ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അപരാധം പറഞ്ഞതിന് എന്നതിന്റെ പേരിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്നൊരു മഹൽ വ്യക്തിത്വത്തെ കുറിച്ച് ഇത് പറഞ്ഞിട്ട് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മനസ്സിലായി? അതൊക്കെ ഈ അന്ധമായി കണ്ണും പാലിടിച്ചറിയില്ലേ. അതേപോലെ വിഷയങ്ങൾ അവതരിക്കുന്ന പുരോഹിതന്മാർക്ക് വരുന്നതായ പിഴവുകളാണ്. മാത്രമല്ല ഞാൻ ഒരു പ്രസംഗം കേട്ടപ്പോ, പിന്നെ പള്ളിയിൽ മൂത്രമൊഴിച്ചൊരു സഹാബി ഉണ്ടല്ലോ, ഒരു ഗ്രാമീണനുണ്ട്, അദ്ദേഹം ദുൽഖുവൈസിറ തന്നെയാണ്. അത് ദുൽഖുവൈസിറയാണ്, പക്ഷെ അദ്ദേഹം യമാനിയാണ്. ദുൽഖുവൈസിറ അലി യമാനിയാണ്. ദുൽഖുവൈസിറ അലി യമാനി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ആക്ഷേപിച്ചിട്ട് പറയാണ്, ദുൽഖുവൈസിറ പള്ളിയിൽ മൂത്രമൊഴിച്ച ദുൽഖുവൈസിറയുടെ അനുയായിയാണെന്നാ പറയുന്നത്. ആരെ കുറിച്ച്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എഴുതിലിയ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്ക് എന്ന് പറഞ്ഞ ദുൽഖുവൈസിറ, അള്ളാഹു റസൂലിന്റെ പള്ളിയിൽ മൂത്രമൊഴിച്ച ദുൽഖുവൈസിറ, അയാളുടെ അനുയായിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ് ഈ വിഭാഗം. ഈ പിന്നെ വഹാബിയത്തിനെയും അതേപോലെ തന്നെ വഹാബി ദഅവത്തിനെ, ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദഅവത്തിനെയും ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് പറയാറുള്ളത്. അതൊക്കെ എന്താണ്? തികഞ്ഞ അജ്ഞതയാണ്. കാരണം എന്താ? ദുൽഖുവൈസിറ അലി യമാനിയാണ് എന്ത് ചെയ്തത്? പള്ളിയിൽ മൂത്രമൊഴിച്ച ഗ്രാമീണൻ. മനസ്സിലായി? അദ്ദേഹം തീർത്തും ബദവിയായിരുന്നു, തീരെ ഒരു ഇതുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വന്നിട്ട് മൂത്രമൊഴിച്ചത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ പിന്നെ ഉപദേശിച്ച സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. രണ്ടും വേറെ വേറെ വ്യക്തികളാണ്, പക്ഷെ എതിർക്കുമ്പോൾ പലർക്കും എതിർപ്പുകൾ എന്ത് ചെയ്യും? അവരെ അന്ധന്മാരാക്കും, വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ പറയാൻ അവരെ പ്രാപ്താക്കില്ല. ഏതായാലും പിന്നെ ഒരു ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ സാലിഹ്യങ്ങളും ഉണ്ടാവും, അതിൽ താലിഹ്യങ്ങളും ഉണ്ടാവും, നല്ലവരുണ്ടാവും, ചീത്തയുണ്ടാവും. പക്ഷെ ചീത്ത ഒന്നോ രണ്ടോ ആളുകളുണ്ട് വിചാരിച്ചിട്ട് ആ ഗോത്രത്തെ മുഴുവൻ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അത് പിന്നെ തീർത്തും നീതിയല്ല എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബനു തമീം ഗോത്രം മദീനയിൽ വന്ന്, മദീനയിൽ വന്ന് എട്ട് പേർ. അങ്ങനെ അവർ വന്നിട്ട് പിന്നെ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ചരിത്രത്തിൽ, ഞാനതിലേക്ക് വരാം. നമ്മളുടെ ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞതിന് ശേഷം അതിന് വരാം. അങ്ങനെ ബനു തമീം വന്ന് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സംസാരിച്ച് പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ച്, ഈ ബനു തമീം ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ ആര് അവരുടെ നേതാവർക്കും ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ പോവുകയാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവർ പോകുമ്പോ അവരിൽ ആര് അവരുടെ ലീഡറാക്കും എന്നതിൽ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല പറഞ്ഞു, ബനു തമീലെ തമീമിലെ അൽ ഖഅഖഅ ഇബ്നു മഅബദ് ഇദ്ദേഹത്തെ നമുക്ക് അമീറാക്കാം, അവരുടെ ലീഡറാക്കാം എന്നാണ്. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അവരിൽ അൽ അഖറഅ ഇബ്നു ഹാബിസ് ഉണ്ട്. അഖറഅ ഇബ്നു ഹാബിസ് ഉണ്ട്. ഇത് രണ്ടും തമീമികളാണ്. അൽ ഖഅഖഅ ഇബ്നു മഅബദ് തമീമിയാണ്, അൽ അഖറഅ ഇബ്നു ഹാബിസ് അതമീമി, രണ്ടാളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല റസൂലെ നമുക്ക് അൽ ഖഅഖഅ ഇബ്നു മഅബദ് അതമീമിയെ ഇവരുടെ അമീറാക്കാം എന്നവർ. അപ്പൊ ഉമർ പറഞ്ഞു, അല്ല നമുക്ക് അൽ അഖറഅ ഇബ്നു ഹാബിസ് അതമീമിയെ അവരുടെ അമീറാക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തിരുസവിധത്തിലാണത്, ഉമറെ നിങ്ങൾ എന്നെ എതിർക്കാൻ മാത്രം ഉദ്ദേശിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, അബൂബക്കർ ഞാൻ നിങ്ങളെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്കിടയിൽ എന്തായി, വാക്കായി, ഇതാണ് വാക്ക്, നിങ്ങൾ എന്നെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ പിന്നെ നിങ്ങളെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉമർ പ്രതികരിച്ചു. അല്ലാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറഞ്ഞു ദേഷ്യം ഇവിടെ ആവും എടാപ്പോട തുടങ്ങി പിന്നെ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെയോ ഈ ചില സംവാദ സംസാരങ്ങൾ നടന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു ഖഅഖഅനെ നോമിനേറ്റ് ചെയ്യാൻ കാരണം ഈ അഖറഅ ഇബ്നു ഹാബിസ് കുറച്ച് കടുത്ത മനസ്സാണ്, ഖഅഖഅ നിർമ്മലനാണ്, നിർമ്മലനാണ്, മനസ്സിലായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹുവിനെ ചുംബിക്കണത് ഈ അഖറഅ ഇബ്നു ഹാബിസ് കണ്ട്, ഹസനെ അടുത്ത് ചുംബിക്കണത്, കുട്ടിയല്ലേ, കുട്ടിനെ ചുംബിക്കണ കണ്ടപ്പോ ഇയാൾ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികളെ ചുംബിക്കുവോ, എനിക്ക് 10-11 മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒന്നിനെയും ചുംബിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് ഇദ്ദേഹം. അപ്പൊ ഇന്ന് മനസ്സിലാക്കാം ആ ഗ്രാമീണതയുടെ കട്ടി, അത്ര ഗ്രാമീണതയിൽ നിന്നാണ് അവർ വരുന്നത്. അപ്പൊ ഏതായാലും ഖഅഖഅനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോമിനേറ്റ് ചെയ്ത്, ഉമർ അഖറഅ ഇബ്നു ഹാബിസിനെ നോമിനേറ്റ് ചെയ്ത്, അതിൽ അവർക്കിടയിൽ ഒരു സംസാരം ഉണ്ടായപ്പോൾ ആ സംസാരം തിരുസവിധത്തിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ആ വിഷയത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ആയത്തുകൾ ഇറങ്ങുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാഹ ഇന്നല്ലാഹ സമീഉൻ അലീം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇത് മുതൽ ഇങ്ങോട്ടുള്ള 5 ആയത്തുകളുടെ അവതീർണത ഈ വിഷയത്തിലാണ്. ചില റിപ്പോർട്ടുകളിൽ യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതക്കും എന്നുള്ള ആയത്തുകൾ ഇറങ്ങിയത് ഈ സംഭവത്തിന്റെ സാഹചര്യത്തിലാണ് എന്ന് പറയുന്നത്. ഏതായാലും പിന്നെ ബുഖാരിയുടെ തന്നെ റിവായത്തിലുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു എന്ന് തുടങ്ങും, ലാ തുഖദ്ദിമു ബൈന യദൈല്ല എന്ന് തുടങ്ങി 5 ആയത്തുകളുടെ അവതീർണത ഈ സാഹചര്യത്തിലാണ്. മനസ്സിലായി? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു ഇവരുടെ വിഷയത്തിൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഇൻഷാല്ലാ ഈ ബനൂ തമീമുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം നമുക്ക് വരും. ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്ത്, അത് ഈ ബനൂ തമീമിന്റെ വിളിയുമായി ബന്ധപ്പെട്ടാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിക്കുന്നുണ്ട് റസൂലുള്ളാഹിനെ ഭയങ്കരമായിട്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, ആയത്തുകൾ വരുന്നത്. അതിലേക്ക് ഇൻഷാല്ല ബനൂ തമീമിന്റെ ചരിത്രത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി വരും, ചില സംഭവങ്ങൾ വിശദീകരിക്കാൻ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും മുമ്പിൽ, ലാ തുഖദ്ദിമു ലാ തതഖദ്ദമു, നിങ്ങൾ മുൻകടക്കരുത്. എന്താ മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ, അഭിപ്രായ പ്രകടനങ്ങളാൽ, വാക്കാൽ, പ്രവൃത്തിയാൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, അള്ളാഹുവിന്റെയും റസൂലിന്റെയും മുന്നിൽ അവരെ മറികടന്നുകൊണ്ടുള്ള ഒരു സമീപനം നമുക്ക് ഉണ്ടാകരുത് എന്നാണ് പറയുന്നത്. പിന്നെന്താ വേണ്ടത്? നമ്മളോട് പറഞ്ഞത് ഫോളോ ചെയ്യാനാണ്, അനുധാവനം ചെയ്യാനാണ്. അനുധാവനം എവിടുന്ന? അനുധാവനം ബാക്കിൽ നിന്നാണ്, മുന്നിട്ടിട്ടല്ല. പിന്നെ അനുധാവനം പിന്നെ എന്താണ്, ഇത്തിബാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടുള്ളത്. ഇത്തിബ എന്ന് പറഞ്ഞാൽ അനുധാവനാണ്, അനുധാവനം ബാക്കിലൂടെയാണ്, ഒരിക്കലും മുൻകടന്നിട്ടില്ല. അപ്പൊ അഭിപ്രായ പ്രകടനത്തിൽ നമുക്കൊരു ഒരിക്കലും അള്ളാഹു പറഞ്ഞതിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞതിനും അപ്പുറം ഒരഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളതല്ല. വാക്കുകൾ അതേപോലെ പ്രവൃത്തികൾ ഇതൊന്നും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല. അള്ളാഹുവേയും അള്ളാഹു റസൂലിനെയും മുൻകടന്നുകൊണ്ടുള്ളതാവാൻ പാടുള്ളതല്ല. وما كان للمؤمن ولا لمؤمنة اذا قضى الله ورسوله امرا ان يكون لهم الخيرة من امره. اللهم الله والرسول ഒരു കാര്യം തീരുമാനിച്ചാൽ പിന്നെ സത്യവിശ്വാസിയായ ആണിനും പെണ്ണിനും അവരുടെ വക ഒരു തീരുമാനം അതുണ്ടാകാൻ പാടില്ല എന്നാണ്, മനസ്സിലല്ലേ? അവിടെ പിന്നെ നമുക്ക് നമ്മളുടേതായ ഒരു തീരുമാനം പ്രമാണം വന്നതിന് ശേഷം വേറെ ഉണ്ടാകാൻ പാടില്ല. പ്രമാണം വന്നാൽ സമയാനാവാത്തവന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സമ്മതിച്ചു, അനുസരിച്ചു, അതാണ്. അതിനെ മുൻകടന്നാലോ? മുൻകടന്നാലോ? അത് തീരെ പാടില്ല. അതാണ് ഇവിടെ വിളിക്കുന്നത്. ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി വത്തഖുല്ലാ. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വയുള്ളവരാവുകയും വേണം, അള്ളാഹുവിൽ തഖ്വയുള്ളവരാവുകയും വേണം. അള്ളാഹുവിൽ തഖ്വ എങ്ങനെയാണ്? അള്ളാഹു പറഞ്ഞത് പ്രാവർത്തികമാക്കി, അള്ളാഹു വിരോധിച്ചത് വിട്ടു നിൽക്കുക. ഇങ്ങനെയാണ് തഖ്വ. അള്ളാഹു പറഞ്ഞത് കൽപ്പിച്ചത് പ്രവർത്തിക്കുക, അള്ളാഹു വിരോധിച്ചത് നിന്ന് വിട്ടു നിൽക്കുക. ഇതാണ് തഖ്വ അല്ലേ? അതാണ് വേണ്ടത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിൽ തഖ്വയുള്ളവരാവുകയും വേണമെന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞെടുത്ത് നിൽക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെടുത്ത് നിൽക്കണം. അള്ളാഹു വിരോധിച്ചതിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതിൽ നിന്ന് വിട്ടു കഴിയണം. ഇന്നല്ലാ, തീർച്ചയായും അള്ളാഹു സമീഉൻ അലീമുൻ. സമീഉൻ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി കേൾക്കുന്നവനാണ്. നിങ്ങൾ എന്ത് പറയുന്നുവോ അത് സൂക്ഷ്മമായി കേൾക്കുന്നവനാണ് അള്ളാഹു. അലീമുൻ, നിങ്ങൾ എന്ത് പറയുന്നുവോ, എന്ത് പ്രവർത്തിക്കുന്നുവോ, എന്ത് വിചാരിക്കുന്നുവോ അത് സൂക്ഷ്മമായി അറിയുന്നവനാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ നിങ്ങൾ എന്ത് പറയുന്നത് കേൾക്കുന്നതും എന്തും പറയുന്നതും പ്രവർത്തിക്കുന്നതും വിചാരിക്കുന്നതും അറിയുന്നവനുമായ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻകടക്കുന്നത് സൂക്ഷിച്ചോളിയും, അതാണ് അതിന്റെ ഉദ്ദേശം. നിങ്ങൾ മുൻകടക്കുന്നത് സൂക്ഷിച്ചോളിയും, അത് അള്ളാഹു അറിയും. മുൻകടന്ന് സംസാരിച്ചാൽ അത് അള്ളാഹു കേൾക്കും. അതാണ് ഇവിടെ ഈ ആയത്തിന്റെ സ്വരം. അള്ളാഹുവെ മുൻകടക്കരുത് എന്ന് പറഞ്ഞ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടക്കരുത് എന്ന് പറഞ്ഞ്, അതിന്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ മുൻകടക്കൽ എങ്ങനെ? നമുക്ക് എങ്ങനെ അള്ളാഹുവിനെ മുൻകടക്ക? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിനെ നമ്മൾ മുൻകടക്കാൻ പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻകടക്കൽ എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ മുൻകടക്കരുതെന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്നത്ത് വന്നാൽ പിന്നെ ആ സുന്നത്തിനെ നമ്മൾ വിഗണിക്കാൻ പാടുള്ളതല്ല. പിന്നെ ആ സുന്നത്തിനെ നമ്മൾ പിൻപറ്റുകയും അതിനെ നമ്മൾ പ്രാവർത്തികമാക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഹലാലാക്കിയതാണ് ഹലാൽ, അള്ളാഹു ഹറാമാക്കിയതാണ് ഹറാം, അള്ളാഹു ശറാക്കിയതാണ് ദീൻ അല്ലേ. അപ്പൊ അള്ളാഹു ഹലാലാക്കിയത് നമുക്ക് ഹലാലാകണം, അള്ളാഹു ഹറാമാക്കിയത് നമുക്ക് ഹറാമാകണം. അള്ളാഹു ശറാക്കിയ ദീൻ മതം, അതായിരിക്കണം നമ്മുടെ മതം ദീൻ. അതിനപ്പുറം പോയിട്ടുണ്ടെങ്കിൽ എന്തായി? അത് അള്ളാഹുവിനെ മുൻകടക്കലായി, അള്ളാഹിനെ മുൻകടക്കലായി. മുൻകടക്കുന്നവരുടെ വിധി ആ മുൻകടന്നവരുടെ അവസ്ഥക്കനുസരിച്ചിരിക്കും. എങ്ങനെയാണ് അവർ മുൻകടന്നത് അതിനനുസരിച്ചിരിക്കും. ഏതായാലും അവർ അള്ളാഹു വിരോധിച്ചതാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിൽ ഇഷ്കാലില്ല. വിരോധിച്ചതാണ് അവർ ചെയ്തതെന്നതിൽ എന്തില്ല? ഇഷ്കാലില്ല. പിന്നെ മുൻകടന്നവർ എങ്ങനെ മുൻകടന്നു? വിവരക്കേട് കൊണ്ടാണ്, അതല്ല അഹങ്കാരം കൊണ്ടാണ്, അതല്ല ധിക്കാരം കൊണ്ടാണ്, പരിഹാസം കൊണ്ടാണ്. ഇതിനൊക്കെ വിധി അതിൻ്റെതായി വ്യത്യസ്തമാണ്. സുന്നത്തിന്റെ പ്രാമാണികത എന്നത് അറിയിക്കുന്നത് സുന്നത്തിന്റെ പ്രാമാണികത അല്ലേ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകടക്കരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകടക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? തിരുചര്യകളെ മുൻകടക്കരുത് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ ഒരിക്കലും മുൻകടക്കരുത് എന്നുള്ളതാണ്. മതമായിട്ട് ചെയ്യുന്നത് അതിൽപ്പെടും, മുൻകടക്കലിൽപ്പെടും. ബിദഅത്തുകളൊക്കെ അതിൽപ്പെടും, മനസ്സിലെ? വാക്കാലുള്ള വിദഗ്ധകൾ, പ്രവൃത്തികളാലുള്ള വിദഗ്ധകൾ, വിശ്വാസപരമായിട്ടുള്ള വിദഗ്ധകളൊക്കെ ഇതിൽപ്പെട്ട്. കാരണം അതെന്താ? അള്ളാഹുവേയും അള്ളാഹു റസൂലിനെയും മുൻകടക്കൽ. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹു ശറാക്കിയതാണ് ദീൻ. അള്ളാഹു ഹറാമാക്കിയതാണ് ഹറാം, അള്ളാഹു ഹലാലാക്കിയതാണ് എന്ത് ഹലാൽ, മനസ്സിലല്ലേ. അത് ഒരാൾ കൂട്ടാക്കണില്ല എങ്കിൽ അയാളാണ് ബിദഅത്തുകാരൻ.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തി ഈ സംബൂറിനെ കൊല്ലണതിനെ കുറിച്ച് ചോദിച്ചു. സംബൂർ എന്ന് പറഞ്ഞാല് പിന്നെ തേനീച്ചന്റെ മാതിരി ചോന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തായാലും പറയാം സംബൂർ. ആ കടന്നൽ, കടന്നൽ സംബൂർ. ഈ സംബൂർ അഞ്ചെണ്ണം കുത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു തേള് കുത്തിയ മാതിരിയാണെന്ന് അറബികൾ പറയാറുണ്ട്. കടന്നല് അല്ലേ സംബൂർ. ഇഹ്റാമിൽ പ്രവേശിച്ചിട്ട് ഒരാൾക്ക് സംബൂറിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സംബൂറിനെ കൊല്ലാൻ പറ്റും. മുഹരിം എന്ത് ചെയ്യാൻ പാടില്ല, വേട്ടയാടാൻ പാടില്ല, മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല അല്ലേ. പക്ഷെ അയാൾക്ക് സംബൂറിനെ കൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട്. അപ്പൊ ഷാഫി പിന്നെ അതിന് ഖുർആനിന് തെളിവാണ് ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിലെ തെളിവ്. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഖുർആനിലെ തെളിവുണ്ട്. എന്താ ഖുർആനിലെ തെളിവ്? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് എന്തെത്തിച്ചു അത് നിങ്ങൾ സ്വീകരിച്ചോളിയുമെന്നാണ്. ഇഹ്റാമിൽ പ്രവേശിക്കുന്നവർക്ക് സംബൂറിനെ കൊല്ലാം എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്, ഉമറിൽ നിന്ന് പ്രസിദ്ധ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു കൊടുത്തതാണ് ഉത്തരായിട്ട്. കണ്ട, അതായത് സംബൂറിനെ ഒരു മുഹരിമിന് ഇഹ്റാമിൽ പ്രവേശിച്ച വ്യക്തിക്ക് കൊല്ലാമോ, അതിന് ഖുർആനിൽ തെളിവുണ്ടോന്നാണ് ചോദ്യം. അപ്പൊ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഖുർആനിൽ തെളിവുണ്ട്. എന്താ ഖുർആനിലെ തെളിവ്? വമാ ആതാകുമുർ റസൂലു ഫഖുദു, അള്ളാഹു റസൂൽ എന്ത് നിങ്ങൾക്ക് കൊണ്ടെത്തിച്ചുവോ അത് നിങ്ങൾ സ്വീകരിച്ചോളിയും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുഹരിമിന് ആരെ കൊല്ലാന്ന്? സംബൂറിനെ കൊല്ലാം. അപ്പൊ നോക്കി നിങ്ങൾ പിന്നെ സുന്നത്ത്, സുന്നത്ത് സ്വീകരിക്കണം എന്നുള്ളത് എവിടെ ഉണ്ട്? വിശുദ്ധ ഖുർആനിലുണ്ട്. സുന്നത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എവിടെ ഉള്ളത് തന്നെയാണ്? ഖുർആനിലുള്ളത് തന്നെയാണ്. കാരണം എന്താ? ഖുർആനിൽ പറഞ്ഞു വമാ ആതാകുമുർ റസൂലു ഫഖുദു എന്നുള്ളത്. ഇനി അടുത്ത ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി, വിശ്വാസികളെ നിങ്ങളുടെ ശബ്ദങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദത്തേക്കാൾ നിങ്ങൾ ഉയർത്തരുത്. വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നിങ്ങൾ വാക്കാൽ ഉച്ചത്തിലാക്കരുത്. ഇത് വാക്കാൽ ഉച്ചത്തിലാക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ യാ മുഹമ്മദ്, യാ മുഹമ്മദ് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ശബ്ദം ഉയർത്തിയിട്ട് അഭിസംബോധന ചെയ്യണം. അവിടെ യാ മുഹമ്മദ് എന്നുള്ളത് ചില ആളുകൾ അങ്ങനെ വിളിച്ചു. ഇത് ഇനി അടുത്ത പിന്നായത്തിന് വിശദീകരിക്കുമ്പോൾ നമുക്കത് വരും. ഈ ബനു തമീമുമായി ബന്ധപ്പെട്ട് അഖ്റ ഇബ്നു ഹാബിസ് വന്നിട്ട് വിളിക്കുകയാണ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ് ഉറക്കനെ വിളിക്കുകയാണ്. അപ്പോ അങ്ങനെ നമ്മൾ അന്യോന്യം വിളിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കരുത് എന്നാണ്. അവിടെ അത് ഒച്ചത്തിലും ആകാൻ പാടുള്ളതല്ല, പതുക്കി ആകാൻ പാടുള്ളതല്ല. ഇവിടെ ഒച്ചത്തിൽ വിളിച്ചതിനെ കൈകാര്യം ചെയ്തപ്പോഴാണ് ചെയ്തത് വലാത്ത ജഹ്റു ലഹു ബിൽ ഖൗൽ എന്ന് പറഞ്ഞത്. അതിന്റെ അർത്ഥം യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാന്നല്ല. പിന്നെയോ, ഒച്ച താഴ്ത്തി അങ്ങനെ വിളിക്കാൻ പാടില്ല, ഒച്ച ഉയർത്തിയിട്ടും അങ്ങനെ വിളിക്കാൻ പാടുള്ളതല്ല. പിന്നെന്താ വിളിക്കേണ്ടത്? യാ റസൂൽ അല്ലാ, യാ നബി അല്ലാ, അങ്ങനെയാണ് വിളിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല വരെ വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചത് എങ്ങനെയാണ്? യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി, അങ്ങനെ വിളിച്ചത്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഇങ്ങനെ വിളിച്ചത്. യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല വിശുദ്ധ ഖുർആനിൽ. അതേസമയം മറ്റു നബിമാരെ വഖുല്ല യാ ആദം അല്ലേ, അനിയാ ഇബ്രാഹിം, യാ ദാവൂദ് ഇന്ന ജഅൽനാക ഖലീഫ അല്ലേ, യാ മൂസ ഇന്നിസ്തഫൈതുക അലന്നാസ്, യാ ഈസ ബിനു മറിയം അഅൻത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി അണ്ടോ, യാ ഈസ, യാ മൂസ, യാ ദാവൂദ്, യാ ഇബ്രാഹിം, യാ ആദം, ഇങ്ങനെ അള്ളാഹു മറ്റു നബിമാരൊക്കെ പേര് വിളിച്ചിട്ടുണ്ട്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചപ്പോ യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസമ്മിൽ, ഇങ്ങനെയാണ് വിളിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ആദരവാണത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ബഹുമാനാണ്. അപ്പൊ ആ ഒരു ആദരവിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മളും വിളിക്കേണ്ടത് അങ്ങനെയാണ്. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒച്ചയിലും വിളിക്കാൻ പാടില്ല, പതുക്കിയും വിളിക്കാൻ പാടില്ല. ഇതല്ല എങ്ങനെ യാ മുഹമ്മദ് എന്ന്. അപ്പോ അതാണ് വലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ,
കജഹരി ബാദിക്കും ലിബാദ്, നിങ്ങൾ ചിലർക്ക് ചിലരോട് പച്ചത്തിലുള്ള വിളി ഉണ്ടല്ലോ അതുപോലുള്ള വിളി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കും, യാ അബ്ദുൽ ജബ്ബാർ, യാ ഫുലാൻ, യാ അല്ലാൻ, ഇങ്ങനെ വിളിക്കും. അങ്ങനെ വിളിക്കരുത് എന്നുള്ളതാണ് ഇവിടെ. ലാ തജ്ഹറു ലഹു ബിൽ ഖൗൽ, ഒച്ചത്തിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ വിളിക്കാം എന്നുള്ളതാണോ? അല്ല. പിന്നെ എന്തിനാ ഇവിടെ ഇത് പറഞ്ഞത്? ഒച്ചത്തിൽ വിളിച്ചതിനെ കൈകാര്യം ചെയ്തപ്പോഴാ പറഞ്ഞത്. അത് പതുക്കെയും ആകാൻ പാടുള്ളതല്ല. അൻ തഹബത അമാലുക്കും, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമലുകൾ അത് നിഷ്ഫലമാകും. അങ്ങനെ നിഷ്ഫലമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ അദബ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അതാണ്. അൻ തഹബത്ത് അമാലുക്കും എന്ന് പറഞ്ഞാൽ അല്ലാ തഹബത്ത്, അല്ലെങ്കിൽ അല്ലാ തഹബത്ത് അമാലുക്കും, നിങ്ങളുടെ അമലുകൾ നിഷ്ഫലമാകാതിരിക്കുവാൻ വേണ്ടി. വ്യാകരണത്തിൽ പറയും അൻ തഹബത്ത് അമാലുക്കും എന്നുള്ളത് അത് മഫൂലുൻ ലി അജലിഹി, അതിന്റെ മഹലിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമലുകൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ട്. വാൻതുല്ലാത്ത ഷുറൂൻ, നിങ്ങൾ അറിയാതെ തന്നെ, നിങ്ങൾ അറിയാത്ത നിലയിൽ. അവിടെ ഒരു വിഷയം പിന്നെ ഉണ്ട്, അറിയാത്ത നിലക്ക് ഒരാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അമൽ പൊളിയോ ഇല്ലേ എന്ന് വെച്ചാൽ നമുക്കിത് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം. പിന്നെ ആ ഒരു മസല ഇവിടെ ഈ ആയത്തിറങ്ങിയപ്പോ ഒരു ചരിത്രം, ഖതീബുണ്ടായിരുന്നു. റസൂലുള്ളാഹി ഖതീബിന്റെ പേര് സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ശുമാസ് എന്നാണ്. സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ശുമാസ് ഇതാണ് റസൂലുള്ളാഹി ഖതീബ്. റസൂലുള്ളാഹിക്ക് കവി ഉണ്ടായിരുന്നു ഹസാൻ ഇബിൻ സാബിത്. റസൂലുള്ളാഹിക്ക് പ്രാസംഗികൻ ഉണ്ടായിരുന്നു, അതാണ് സാബിത് ഇബിന് ഖൈസ്. അതേപോലെ റസൂലുള്ളാഹിക്ക് ബാങ്കി ഉണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹിക്ക് പല കുതിരപ്പടയാളികൾ, അതേപോലെ തന്നെ ഇങ്ങനെ കുറെ പിന്നെ വകുപ്പുകളുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ റസൂലുള്ളാഹിന്റെ ഖതീബാണ് ആര്? സാബിത് ഇബിന് ഖൈസ് ഇബിന് ഷുമാസ്. അദ്ദേഹം നല്ല ജഹൂരിയായ സൗത്തായിരുന്നു. ജഹൂരി എന്നാൽ എന്താ? നല്ല ഗംഭീര ശബ്ദം, നല്ല ഒച്ചത്തിൽ ഗംഭീര ശബ്ദമായിരുന്നു സാബിത് ഇബിന് ഖൈസിന്. അതുകൊണ്ടാണ് അദ്ദേഹം അറിയപ്പെട്ട പ്രാസംഗികനായി അറിയപ്പെട്ടത്, സാബിത് ഇബ്നു ഖൈസ്. ഈ സാബിത് ഇബ്നു ഖൈസ് അദ്ദേഹം ഇങ്ങനെ ഗംഭീര ശബ്ദമാകുമ്പോൾ എങ്ങനെ എന്താ ഉണ്ടാവുക? ഒച്ചത്തിൽ പറയും. ഈ ആയത്തിറങ്ങിയപ്പോൾ അത് അദ്ദേഹത്തിന് ശരിക്കും ഏറ്റ്. റസൂലുള്ളാഹിനേക്കാൾ ശബ്ദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളറിയാതെ നിങ്ങൾ അമലുകളൊക്കെ പോകുന്നതാണ്. അതിന്റെ അർത്ഥം എന്താ? ഒരു മനുഷ്യന് അമലുകളില്ലെങ്കിൽ അയാളെന്താ? ആ നരകത്തിലാകും, നരകത്തിലാകും. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സാബിത് ഇബ്നു ഖൈസ് ഇബ്നു ഷുമാസ് ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ തിരുസവിധത്തിലേക്ക് വരാതായി. ആൾക്കൂട്ടത്തിൽ നിന്ന് അകന്ന് വാതിലടച്ച് പെരന്റെ ഉള്ളിൽ കുത്തിർന്ന് അയാൾ പറഞ്ഞു, ഇനി ഞാൻ പുറത്തേക്കില്ല, കാരണം ഞാൻ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഒച്ച കൂടും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെക്കാളും ശബ്ദം എന്റെ വരും, അപ്പൊ ഞാൻ നരകത്തിന്റെ അയൽക്കാരനാകും, ഞാൻ എന്റെ അടുത്ത് അങ്ങനെ വന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നരകത്തിന്റെ അയൽക്കാരായിരിക്കും എന്ന് പേടിച്ച് അദ്ദേഹം വാതിലടച്ചിരുന്നു. അങ്ങനെ സാബിത് ഇബ്നു ഖൈസിനെ കാണാതായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുന്നില്ല. അപ്പൊ ചോദിച്ചു, എവിടെയാണ് സാബിത് ഇബ്നു ഖൈസ്? അപ്പൊ പറഞ്ഞു, റസൂലെ അദ്ദേഹം ആൾക്കൂട്ടത്തിലേക്ക് ഇറങ്ങണില്ല, നിങ്ങളടുത്തേക്കും വരില്ല, കാരണം ഇങ്ങനെ ശബ്ദം ഉയർന്ന ശബ്ദമായതുകൊണ്ട് അദ്ദേഹത്തിന് പേടി. ഞാൻ നരകത്തിന്റെ അഹലുകാരനാണല്ലോ എന്ന് വേവത് പൂണ്ട് അദ്ദേഹം പെരയിലിരിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാബിത് ഇബ്നു ഖൈസിനോട് ആളെ അയച്ചിട്ട് വരാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന കാൻതലസ്ത മിൻ അഹ്ലിന്നാർ ബൽ അൻത മിൻ അഹ്ലിൽ ജന്ന, നിങ്ങൾ ഒരിക്കലും നരകത്തിന്റെ ആളല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ അഹലുകാരനാണ് എന്നുള്ള സുവിശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയച്ച് അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അങ്ങനെ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിന്റെ അഹലുകാരനാണ്. സഹാബികൾ പറയാണ്, ദുനിയാവിൽ ഞങ്ങൾ ജീവിച്ച നാളുകളിൽ ഞങ്ങൾ കാണാറുള്ള നോക്കിക്കാണാറുള്ള ഒരു സ്വർഗവാസിയാണ് ആര്? സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം വന്നപ്പോൾ റസൂൽ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് പറയാണ്, സാബിത് ഇബ്നു ഖൈസ് നിങ്ങൾ ഒരിക്കലും നരകത്തിന്റെ ആളല്ല, നിങ്ങൾ സ്വർഗത്തിന്റെ ആളാണ്. തഈഷു ഹമീദൻ വതമൂതു ഷഹീദൻ, തഈഷു ഹമീദൻ നിങ്ങൾ സ്തുത്യർഹനായിട്ട് ജീവിക്കും, വതമൂതു ഷഹീദൻ നിങ്ങൾ ഷഹീദായിട്ട് മരണപ്പെടുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് സന്തോഷ വാർത്ത അറിയിച്ചു. സാബിത് ഇബ്നു ഖൈസിന്റെ ചരിത്രത്തിൽ അത് പുലർന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ഭരണകാലത്ത് മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള മുസ്ലിമീങ്ങളുടെ യുദ്ധം, യമാമയിൽ വെച്ചുള്ള മുസൈലിമത്തുൽ കദ്ദാബിനോടുള്ള യമാമയിലെ യുദ്ധത്തിൽ ഈ സാബിത് ഇബ്നു ഖൈസ് അദ്ദേഹം ധീരധീരം പോരാടാണ്. അദ്ദേഹത്തിന് അന്നൊരു പ്രസംഗം ഉണ്ടായിരുന്നു, കാരണം ഈ മുസൈലിമയോടുള്ള യുദ്ധത്തിന്റെ ഒരു ഘട്ടം മുസ്ലിമീങ്ങൾക്ക് അല്പം ഒരു പിന്നോട്ടായിരുന്നു. അപ്പൊ ഈ സാബിത് ഇബ്നു ഖൈസാണ് പ്രസംഗത്തിലൂടെ ചെയ്യുന്നത് മുസ്ലിമീങ്ങൾക്ക് ധീരത പകരണം. അദ്ദേഹം ഒരു കുഴി വെട്ടിയിട്ട് എന്ത് ചെയ്ത്? അദ്ദേഹം ആദ്യം കുളിച്ച് എന്നിട്ട് കഫൻ തുണി ധരിച്ച്, ഒരു തുണി എടുത്ത് കഫൻ തുണി ധരിച്ച്, എന്നിട്ട് അദ്ദേഹം അതിൽ സുഗന്ധമൊക്കെ പൂശിയിട്ട് അദ്ദേഹം കഫനായിട്ട് എടുത്ത് അദ്ദേഹം ഒരു കുഴി വെട്ടി, ആ കുഴിയിൽ ഇറങ്ങി നിന്നിട്ട് എന്ത് ചെയ്ത്? ഒരിക്കലും പിന്നോട്ട് പായരുത് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ധീരമായിട്ട് മുസൈലിമയോട് സൈന്യത്തോടും ഏറ്റുമുട്ടി. അത് മുസ്ലിമീങ്ങൾക്ക് വലിയ ധീരതയായി. അങ്ങനെ ഒരമ്പേറ്റ് സാബിത്ത് ബിൻ ഖൈസ് എന്ത് ചെയ്തു, അദ്ദേഹം ധരിച്ച കഫനിൽ അദ്ദേഹം ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സ്തുത്യർഹനായി ജീവിക്കും, ഷഹീദായിട്ട് മരിക്കും എന്ന് പറഞ്ഞ അത് അദ്ദേഹത്തിൽ പുലരുകയുണ്ടായി. അമാമ യുദ്ധത്തിൽ അദ്ദേഹം ഷഹീദായി. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് സാബിത്ത് ഇബ്ന് ഖൈസ് റളിയല്ലാഹു തആലാനു. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇതാണ്, ഒച്ച കൂടുതലായിരുന്നു. പക്ഷെ ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിന് അത് ശരിക്കേറ്റ് അദ്ദേഹം വീട്ടിൽ കഥ കടച്ചിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹിനേക്കാൾ ശബ്ദം ഉയർന്നു പോകുന്ന ഒരു സമീപനവും നിലപാടും ഇനി ഉണ്ടാവരുത് എന്ന് വിചാരിച്ച്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ ആ വിഷയത്തിൽ തിരുത്തുകയുണ്ടായി. സാബിത്ത് ഇബ്നു ഖൈസ് അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഖതീബാണ്. ഈ ബനു തമീം ഗോത്രം ഇവർ വന്നപ്പോ സാബിത്ത് ഇബ്നു ഖൈസിന്റെ രംഗുണ്ട്. ഇവർ വന്നുള്ള സന്ദർഭത്തിലാണല്ലോ ഈ ആയത്തുകളുടെ അവതീർണത. ഇവര് വന്ന് ഈ ഗ്രാമീണരാണല്ലോ, അവര് വന്ന് റസൂലുള്ളാഹിനെ ഇങ്ങനെ വിളിക്കുകയാണ്, യാ മുഹമ്മദ് യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇന്ന മദ്ഹീ ലസൈൻ ഇന്ന ദമ്മീ ലഷൈൻ എന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, ഈ അഖ്റാ ബിൻ ഹാബിസ് അവരുടെ ആ പടു നാടൻ ശൈലിയിൽ ഇങ്ങനെ പറയുന്നത്. ഏതായാലും നിശ്ചല ആയത്തിന്റെ ഇതിൽ നമുക്ക് വരും. അങ്ങനെ ഇവര് വന്നിട്ട് ചോദിക്കണം റസൂലുള്ളാഹിനോട്, നീ ഞങ്ങളോട് പിന്നെ മുനാസറക്ക് തയ്യാറുണ്ടോ? മുനാസറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ഗോത്രങ്ങളുള്ള, ഈ ഗോത്രങ്ങളുടെ പെരുമ പറയാം. ഒരു ഗോത്രം അവരുടെ പെരുമ പറയും, മറ്റേ ഗോത്രം മറ്റേ ഗോത്രത്തിന്റെ പെരുമ പറയും. ഇങ്ങനെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാവ്യത്തിൽ ഗദ്യമായും പദ്യമായിട്ട് അവതരിപ്പിക്കും. ഒരു ഗോത്രം അവരുടെ മഹിമകൾ ഉണ്ടല്ലോ, അത് ഗദ്യമായിട്ട് പറയും, അതേപോലെ പദ്യമായിട്ട് പറയും വേറൊരു. അപ്പം അതിന് മറുപടിയായിട്ട് മറ്റേ ഗോത്രം, അതിനാണ് മുനാസറ എന്ന് അറബിയിൽ പറയാം. അതിന് തയ്യാറുണ്ട് മുഹമ്മദ് എന്നാണ് അവർ പറയണത്. വന്നിട്ട് ബനു തമീം വന്നിട്ട് പിന്നെ റസൂലുള്ളാഹിനോട് പറയണേ, നീ ഞങ്ങളോട് മുനാസറക്ക് തയ്യാറാണ്, അതിനാണ് ഈ വിളിക്കണതും. ഇബ്നു ഹിഷാമിന്റെ റിവായത്തിൽ കാണാം ചരിത്രത്തിൽ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കാണ്. അപ്പോ ഇവരുടെ ഈ ബനു തമീം ഗോത്രത്തിന്റെ പ്രാസംഗികൻ പിന്നെ ഷിസ്മു ഒരു പിന്നെ അത ഇബിന് ഹാജിബ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അത ഇബിന് ഹാജിബ് അവരുടെ പ്രാസംഗികൻ. ജബർഖാൻ ഇബിന് ബദർ എന്നാണ് അദ്ദേഹത്തിന്റെ, അവരുടെ കവി, ബനു തമീമിന്റെ കവി. മനസ്സിലായി? അപ്പൊ അവരുടെ കവി എഴുന്നേറ്റ് നിന്നിട്ട് അവരുടെ ബനു തമീമിന്റെ ഗോത്രമഹിമ പറയും. ഈ അത ഇബിന് ഹാജിബ് എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ഗോത്രത്തിന്റെ മഹിമ പ്രസംഗിക്കും. അതിന്റെ ഗദ്യാവിഷ്കാരം, മറ്റേ പദ്യാവിഷ്കാരം എങ്ങനെയാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത്, ഹസ്സാൻ ഇബ്നു സാബിത്തിനോട് എഴുന്നേക്കാൻ പറഞ്ഞു. ഹസ്സാൻ ഇബ്നു സാബിത്ത് ആരാണ്? റസൂലുള്ളാഹിന്റെ കവിയാണ്. മനസ്സിലല്ലേ? റസൂലുള്ളാഹ് സാബിത്ത് ഇബ്നു ഖൈസിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ പ്രാസംഗികനാണ് ആര്? സാബിത്ത് ഇബ്നു ഖൈസ്. അങ്ങനെ അതാ ഇബ്നു ഹാജിബ് അവരുടെ പ്രാസംഗികൻ എന്ത് ചെയ്തു, ഗോത്രമഹിമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ച്. അപ്പോ സാബിത്ത് ഇബ്നു ഖൈസ് ഭംഗിയിൽ അതിന് മറുപടി കൊടുത്തു, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലുള്ള മറുപടി. അവരുടെ ജബർഖാൻ ഇബ്നു ബദർ ഇവരുടെ കവിയാണ്, അയാൾ എഴുന്നേറ്റ് നല്ല ഗോത്രമഹിമയിൽ അവരുടെ കവിത ചൊല്ലി. അപ്പോ പിന്നെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു 19 വരികൾ വളരെ സുന്ദരമായിട്ട് കവിത ചൊല്ലി. റസൂലുള്ള അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ റൂഹുൽ ഖുദ്സിനെ കൊണ്ട് അല്ലാഹുവേ പിന്നെ ഈ ഹസാനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതായാലും ഹസാൻ വളരെ സുന്ദരമായ മറുപടിയാണ്. അതില് അവരെന്നെ സംബന്ധിച്ച് ബനു തമീം പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ഖതീബ് നമ്മളെ ഖതീബിനെ തോൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളുടെ കവി ഞങ്ങളുടെ കവിയെയും തോൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെയാണ് വരുന്നതിന് ഇസ്ലാം സ്വീകരിക്കുന്നത്. ബനു തമീം പിന്നെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ഏതായാലും ഈ സാബിത്ത് ഇബ്നു ഖൈസ് അദ്ദേഹത്തിന് ഈ ആയത്ത് ഇറങ്ങിയതിൽ പിന്നെ അതിലുണ്ടായ ആ പരിവർത്തനവും അദ്ദേഹം ഉൾക്കൊണ്ടതുമായ ഒരു ചരിത്രം ഇത് ഈ വിഷയത്തിൽ പിന്നെ തഫ്സീറുകളിൽ വളരെ പ്രസിദ്ധമാണ്. സഹിയായി ഉദ്ധരിക്കപ്പെട്ട സഹിയായ ഹദീസുകളും ആ വിഷയത്തിൽ ധാരാളമാണ്. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.